ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവാക്കളും കുട്ടികളും കാർഷിക മേഖലയുടെ വികസനത്തിനായി മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. അതിദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചെന്ന് ലോകബാങ്ക്. ഒരു ദശകത്തിനിടെ അതിദാരിദ്ര്യ നിരക്ക് 5.3% കുറഞ്ഞു. ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി ഇന്ന് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ഈദ്ഗാഹുകളിലും പള്ളികളിലും ഈദ് നമസ്കാരം നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് വിട നൽകാനൊരുങ്ങി രാഷ്ട്രീയ കേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇന്ന് കിരീട പോരാട്ടം. ഫൈനലിൽ ആര്യാന സബലങ്കയും കോക്കോ ഗൌഫും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളും കുട്ടികളും കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കാർഷിക മേഖലയുടെ വികസനത്തിനായി മുന്നോട്ട് വരണമെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഹിമാചൽ പ്രദേശിലെ സോളൻ ജില്ലയിലെ നൌനിയിലുള്ള വൈ എസ് പർമാർ ഹോർട്ടികൾച്ചറൽ ആന്റ് ഫോറസ്ട്രി സർവകലാശാലയിലെ ഗവേഷകരെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ യുവജനങ്ങൾ മുൻകൈ എടുക്കണം. ഇതിനായി ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്ക് വിദഗ്ധ പരിശീലനം നൽകണമെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഈ മാസം 15 മുതൽ 17 വരെ കാനഡയിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യങ്ങളായി ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. വളർന്നുവരുന്ന വികസ്വര രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം സ്ഥാപിക്കുന്നതിലാണ് G7 ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി കാർണി വ്യക്തമാക്കി.
Certain countries that should be at the table for those discussions, and in my capacity as G7 chair, consultation with others, some others make those determinations. India, the fifth largest economy in the world, effectively the most populous country in the world, central to a number of those supply chains. I extended the invitation to Prime Minister Modi. He has accepted.
അതിദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായി ലോകബാങ്ക്. ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അതിദാരിദ്ര്യ നിരക്ക് 2011-12 27.1% നിന്ന് 2022-23 ആയപ്പോഴേക്കും 5.3% കുറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ മൊത്തം ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ 1/3 ഭാഗവും ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, പശ്ചിമബംഗാൾ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. ത്യാഗത്തിന്റെ സ്മരണ ഉണർത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ഇന്ന് രാവിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലും വിശ്വാസികൾ ഈദ് നമസ്കാരം നടത്തി. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി മസ്ജിദ്, ഷാഹി ഈദ്ഗാഹ എന്നിവിടങ്ങളിലും നമസ്കാര ചടങ്ങുകൾ നടന്നു. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഹസ്രത്ത് ഇബ്രാഹിം തന്റെ ഏകമകനെ ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ സ്മരണയ്ക്കായാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. ബലിപെരുന്നാൾ ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും മാനുഷിക മൂല്യങ്ങളുടെയും പ്രതീകമാണെന്നും ഇത് സമൂഹത്തിൽ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നുവെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. തിരുവനന്തപുരത്തും വിപുലമായ ബലിപെരുന്നാൾ ആഘോഷങ്ങളാണ് നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ നമസ്കാരം ആരംഭിച്ചു. നഗരങ്ങളിലും ഗ്രാമമേഖലകളിലുമെല്ലാം 100 വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
മഴ മാറി നിന്നതിനാൽ ഇത്തവണത്തെ ബലിപെരുന്നാൾ വിപുലമായി തന്നെ വിശ്വാസികൾ ആഘോഷിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. രാവിലെ 7 മുതൽ ആരംഭിച്ച ബലിപെരുന്നാൾ നമസ്കാരത്തിനായി സ്ത്രീകൾക്ക് പ്രത്യേക സൌകര്യവും ഏർപ്പെടുത്തിയിരുന്നു. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പാളയം ഇമാം VP സുഹൈബ് മൌലവിയും സെൻട്രൽ സ്റ്റേഡിയത്തിൽ നബി സുലാഹിയും മണക്കാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൌലവി EK സുജാതും നമസ്കാരത്തിന് നേതൃത്വം നൽകി. കേശവദാസപുരം ജുമാ മസ്ജിദിൽ പാനിപ്ര ഇബ്രാഹിം മൌലവി, കുമാരപുരം മുസ്ലിം ജമാഅത്തിൽ ഇമാം മുഹമ്മദ് സയ്യിദ് അൽ അസ്ഹരി, മെഡിക്കൽ കോളേജ് ജുമാ മസ്ജിദിൽ അലി അക്ബർ മൌലവി, പേയാട് മുസ്ലിം ജമാഅത്തിൽ സലിം മൌലവി അൽ ഖാസിമി തുടങ്ങിയവർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി.
ഇന്ത്യയിലെ കർഷകരുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 11 വിവിധ സർക്കാർ സംരംഭങ്ങൾ കർഷകരുടെ അഭിവൃദ്ധി വർദ്ധിപ്പിക്കുകയും കാർഷിക മേഖലയുടെ പരിവർത്തനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കർഷകക്ഷേമത്തിനായുള്ള സർക്കാർ ശ്രമങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ തുടരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിലെ സെഹോർ ജില്ലയിൽ ഒരു ദിവസത്തെ സന്ദർശനം നടത്തും. ഉച്ചകഴിഞ്ഞ് സെഹോറിലും ഇച്ഛഹാബാറിലും നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. മുഖ്യമന്ത്രി മോഹൻ യാദവിനൊപ്പം 51 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കും കേന്ദ്രമന്ത്രി തുടക്കം കുറിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്നലെ അന്തരിച്ച കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് വിട ചൊല്ലാനൊരുങ്ങി രാഷ്ട്രീയ കേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. KPCC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. 3 തവണ രാജ്യസഭാ MP, 2 തവണ വീതം നിയമസഭാംഗം, KPCC അധ്യക്ഷൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. ഫ്രാൻസിലെ ദസോൾട്ട് ഏവിയേഷനും ഇന്ത്യയിലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡും സംയുക്തമായി റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഫ്യൂസ് ലേജ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള 4 കരാറുകളിൽ ഒപ്പുവച്ചു. രാജ്യത്തിന്റെ എയ്റോസ്പേസ് നിർമ്മാണശേഷി ശക്തിപ്പെടുത്തുന്നതിലും ആഗോള വിതരണ ശൃംഖലകളെ പിന്തുണയ്ക്കുന്നതിലുമുള്ള സുപ്രധാന ചുവടുവയ്പാണ് ഇത്. ഇതാദ്യമായാണ് ഫ്രാൻസിന് പുറത്ത് റഫാൽ ഫ്യൂസ് ലേജുകൾ നിർമ്മിക്കുന്നത്. രാജ്യത്ത് കഴിഞ്ഞ ദിവസം 391 കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. നിലവിൽ 5755 സജീവ കോവിഡ് കേസുകളാണ് ഉള്ളത്. കേരളത്തിൽ ഇന്നലെ കോവിഡ് ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തു. 1806 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ IPL വിജയാഘോഷത്തിനിടെ 11 പേർ മരിച്ച സംഭവത്തിൽ കർണാടക പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പരിപാടിയുടെ സംഘാടനത്തിൽ വീഴ്ച വരുത്തി എന്നാരോപിച്ച് RCB ഫ്രാഞ്ചൈസി, കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ, RCB ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം എന്നിവർക്കെതിരെ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അതേസമയം ക്രിക്കറ്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ തൽക്കാലം നടപടി സ്വീകരിക്കരുതെന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറുമാണ് മത്സരരംഗത്തെ പ്രമുഖർ. ബലിപെരുന്നാൾ ദിനമായ ഇന്ന് LDF, UDF, NDA മുന്നണികൾ പരസ്യപ്രചാരണം ഒഴിവാക്കി പള്ളികളിലും വീടുകളിലും സന്ദർശനം നടത്തി വോട്ട് തേടുകയാണ്. 19-ന് വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ 23-ന്. കോസ്റ്റ് ഗാർഡിന്റെ വിഴിഞ്ഞം സ്റ്റേഷനു വേണ്ടി നിർമ്മിച്ച പുതിയ ബെർത്ത് കമ്മീഷൻ ചെയ്തു. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് ജെട്ടിയിൽ നടന്ന ചടങ്ങിൽ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ പർമേഷ് ശിവമണി ഉദ്ഘാടനം ചെയ്തു. വലിയ കപ്പലുകൾക്ക് അടുക്കാൻ സാധിക്കുന്നതാണ് നീളം കൂടിയ പുതിയ ബെർത്ത്. സ്വന്തമായി ബെർത്ത് നിർമ്മിച്ചതോടെ കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന് ഇനി ഏത് സമയത്തും കപ്പലടുപ്പിക്കാം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഫൈനലിൽ ഇന്ന് ലോക 1-ാം നമ്പർ താരം ആര്യാന സബലങ്കയും 2-ാം സീഡ് കോക്കോ ഗൌഫും ഏറ്റുമുട്ടും. ഇതാദ്യമായാണ് സബലങ്ക ഫ്രഞ്ച് ഓപ്പണിന്റെ ഫൈനലിൽ എത്തുന്നത്. കോക്കോയുടെ 2-ാം ഫൈനലാണ് ഇത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും സ്പെയിനിന്റെ കാർലോസ് അൽഖാരസും നാളെ കളത്തിലിറങ്ങും. ഇറ്റലിയുടെ ലോറൻസോ മുസെറ്റി പരിക്കേറ്റ് പിന്മാറിയതിനെ തുടർന്നാണ് നിലവിലെ ചാമ്പ്യനായ അൽഖാരസ് ഫൈനലിൽ എത്തിയത്. ഇന്ത്യൻ സ്പിൻ ബൌളർ പീയൂഷ് ചൌള രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും ഔദ്യോഗികമായി വിരമിച്ചു. 36-കാരനായ അദ്ദേഹം 20 വർഷം നീണ്ട പ്രൊഫഷണൽ കരിയറിൽ 3 ടെസ്റ്റുകളും 25 ഏകദിനങ്ങളും 7 T20 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. 2012 ശ്രീലങ്കയിൽ നടന്ന T20 ലോകകപ്പിലാണ് ഇന്ത്യയ്ക്കായി അവസാനമായി കളിച്ചത്. 2007 ICC T20 ലോകകപ്പിലും തുടർന്ന് 2011 ICC ക്രിക്കറ്റ് ലോകകപ്പിലും വിജയിച്ച ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. ജനീവയിൽ നടന്ന 8-ാമത് ആഗോള ദുരന്ത സാധ്യതാ പരിഹാര വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുമായി ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് ചർച്ച നടത്തി. ആഗോള പൊതുജനാരോഗ്യ കാര്യങ്ങളിൽ ലോകാരോഗ്യ സംഘടനയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തിനും സംഭാവനയ്ക്കും ശ്രീ ഗബ്രിയേസസ് മിശ്രയോട് നന്ദി പറഞ്ഞു. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോയുടെ മൃതദേഹം തൃശൂരിൽ എത്തിച്ചു. തമിഴ്നാട് ധർമ്മപുരിയിൽ ഇന്നലെ പുലർച്ചെ ഉണ്ടായ വാഹന അപകടത്തിലാണ് CP ചാക്കോ മരിച്ചത്. പരിക്കേറ്റ ഷൈൻ ടോമിനെയും മാതാവ് മറിയ കാർമലിനെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഷൈനിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവാക്കളും കുട്ടികളും കാർഷിക മേഖലയുടെ വികസനത്തിനായി മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. അതിദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചെന്ന് ലോകബാങ്ക്. 1 ദശകത്തിനിടെ അതിദാരിദ്ര്യ നിരക്ക് 5.3% കുറഞ്ഞു. ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി ഇന്ന് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ഈദ്ഗാഹുകളിലും പള്ളികളിലും ഈദ് നമസ്കാരം നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് വിട നൽകാനൊരുങ്ങി രാഷ്ട്രീയ കേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇന്ന് കിരീട പോരാട്ടം. ഫൈനലിൽ ആര്യാന സബലങ്കയും കൊക്കോ ഗൌഫും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.